Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiriya Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
Taittiriya Upanishad. ആദ്യം ഭാഷ്യം സംബന്ധ ഭാഷ്യമാണ്. സംബന്ധ ഭാഷ്യത്തിൽ ആദ്യം വരുന്നത് മംഗളാചരണം. യസ്മാ ജാതം ജഗത് സർവം യസ്മിൻ ദേവ പ്രളീയത്തെ ഏനേദം ധരിതേ ശിവ തസ്മൈ ജ്ഞാനാത്മനേ നമ ഏരിമേ ഗുരുഭി പൂർവം പദവാക്യപ്രമാണത വ്യാഖ്യാത സർവവേദാന്ത താൻ നിത്യം പ്രണതോസ്മ്യഹം. തൈത്തിരീയകസാരസ്യ മയാചാര്യപ്രസാദത സ്പഷ്ടാർത്ഥരുചീനാഭി വ്യാഖ്യേയം സംപ്രണീയത്തെ. തൈത്തിരീയ ഉപനിഷത്തിന്റെ ഭാഷ്യത്തിൽ മംഗളാചരണം ഉണ്ട്. മംഗളാചരണം ശ്ലോകരൂപത്തിൽ മാണ്ഡുക്യത്തിന് അതുണ്ടായിരുന്നു. എല്ലാ സ്ഥലത്തും ഭാഷ്യകാരൻ മംഗളാചരണം ശ്ലോകരൂപത്തിൽ എഴുതാറില്ല. മംഗളാചരണമായ ഒരു ശബ്ദം ഉപയോഗിച്ചാലും മതി. വേദാണോ ആദ്യം വരുന്ന ശബ്ദം അതേ മംഗളാചരണം ഭാഷകാരനെ സംബന്ധിച്ച്. പക്ഷെ ഇവിടെ ഇതിന്റെ സംബന്ധ ഭാഷ്യത്തിൽ ആമുഖമായി പറയുന്ന ഭാഷ്യം അതിൽ മംഗളാചരണം ചെയ്തിരിക്കുകയാണ്. കൈത്തിരി ഉപനിഷത്തിൽ ആദ്യം വരുന്നത് ശിക്ഷാവല്ലി. ശിക്ഷാവല്ലി, ആനന്ദവല്ലി, ഭൃഗുവല്ലി, അങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് കൃഷ്ണയജുർവേദത്തിലെ കൃഷ്ണയജുർവേദത്തിലെ തൈത്തിരീയ ബ്രാഹ്മണം, തൈത്തിരീയ ആരണ്യം, തൈത്തിരീയ സംഹിത, അങ്ങനെ മൂന്ന് ഭാഗങ്ങൾ. അതിന് തൈത്തിരീയ ആരണ്യത്തിൽ വരുന്ന ഭാഗങ്ങളിൽ മൂന്നാണ്, മൂന്നിനെയാണ് ഇവിടെ തൈത്തിരി ഉപനിഷത്ത് എന്ന് വേർതിരിച്ചിട്ട് ഭാഷകാരൻ വ്യാഖ്യാനിച്ചത്. ഇതിനുശേഷം വരുന്ന ഭാഗമാണ് കൈവല്യ ഉപനിഷത്ത്, അതും തൈത്തിരി ആരണ്യത്തിൽ വരുന്നതാണ്. ശുക്ലയജുർവേദത്തിലാണ് അവസാനമായി വരുന്നതാണ് ഈശാവാസ്യ ഉപനിഷത്ത്. യജുർവേദം വളരെ വലുതാണ് ഗുരുധാരണയും എല്ലാം അതിനകത്ത് വരുന്നു. അതിൽ കൃഷ്ണയജുർവേദത്തിൽ വരുന്ന ഭാഗങ്ങളാണ് ഉപനിഷത്തായി. ഇവിടെ ഇത് മൂന്നിനും തൈത്തിരി ഉപനിഷത്ത് എന്ന് പ്രാധാന്യം വരാൻ കാരണം ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചുകൊണ്ട്. അതിനുശേഷം വരുന്ന ഉപനിഷത്തുകളും വളരെ പ്രാധാന്യമുള്ളതാണ്, പക്ഷെ അത് ദിശോപനിഷത്തിൽ ഉൾപ്പെട്ടിട്ടില്ല. ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചതുകൊണ്ട് ഇതിന് ദിശോപനിഷത്തിൽ സ്ഥാനം കിട്ടി. തിത്തിരി എന്ന് പറയുന്ന ആചാര്യൻ ഋഷി ആണ് ഉപദേശിച്ചതുകൊണ്ട് തൈത്തിരീയം എന്ന് പേര് വന്നു. തിത്തിരണ പ്രോക്തം പണി അതിന് നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. തിത്തിരി പറഞ്ഞതുകൊണ്ട് ഉപദേശിച്ചതുകൊണ്ട് തൈത്തിരിയം എന്ന് പേര് വന്നു. വിഷ്ണു പുരാണത്തിനും മറ്റും മറ്റ് കഥകളൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതിന്റെ കഥയുടെ താല്പര്യം ഇതാണ്. തിത്തിരി ഉപദേശിച്ചതുകൊണ്ടാണ് അതിന്റെ താല്പര്യം, അല്ലാതെ ആ കഥയ്ക്ക് വലിയ പ്രാധാന്യം വേണ്ടി. ഇപ്പോ കഥ പുരാണത്തിൽ പറയുന്ന കഥയാണ്. അത് വൈശമ്പായനന്റെ ശിഷ്യൻ യാജ്ഞവൽക്യൻ മറ്റ് ശിഷ്യന്മാരുണ്ടായിരുന്നു, 27 മറ്റ് ശിഷ്യന്മാരുണ്ടായിരുന്നു. എല്ലാ ഋഷിമാരും ഒരു തീരുമാനമെടുത്ത് മേരുപർവ്വതത്തിലേക്ക് ഒരു യാത്ര ചെയ്യണം. അത് 7 ദിവസത്തിനകം അവിടെ എത്തിച്ചേരണം തീരുമാനിച്ചു. വൈശമ്പായൻ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. വൈശമ്പായൻ മുമ്പ് പറഞ്ഞതനുസരിച്ച് എത്തിച്ചേരാത്തൊരു പ്രായശ്ചിത്തം ചെയ്യണം. വൈശമ്പായൻ പ്രായശ്ചിത്തം ചെയ്യേണ്ടി വന്നു. അപ്പൊ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പ്രായശ്ചിത്തം ചെയ്യാൻ ആവശ്യപ്പെട്ടു. യാജ്ഞവൽക്യം പറഞ്ഞു പ്രായശ്ചിത്തം ചെയ്യാമായിരുന്നു, പക്ഷെ അങ്ങയുടെ ഈ ഒന്നിനും കൊള്ളാത്ത ശിഷ്യന്മാരോടൊപ്പം എനിക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ കഴിയില്ല, ഞാൻ വേണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാം, പക്ഷെ ഇവരോടൊപ്പം ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു. വൈശമ്പായൻ കോപിച്ചു തന്റെ ശിഷ്യന്മാരെ ഒന്നിനും കൊള്ളാത്തവരെന്ന് പറഞ്ഞു. ആ ദേഷ്യത്തിൽ പറഞ്ഞു, എന്താണ് നീ എന്റെ ശിഷ്യനല്ല, കാരണം അത് യാജ്ഞവൽക്കന്റെ ഒരു അഹങ്കാരമാണെന്ന് കണ്ടുകൊണ്ട് നീ ശിഷ്യനല്ല, നീ ഗുരുകുലം വിട്ട് സ്ഥലമിടണം എന്ന് പറഞ്ഞു. യാജ്ഞവൽക്കന് അത് എന്നാൽ വേണ്ട, തന്നിൽ നിന്ന് ഗ്രഹിച്ച എല്ലാ വിദ്യയും ഇതാ എന്ന് പറഞ്ഞതെല്ലാം ഛർദ്ദിച്ചു കൊടുത്തതാണ് വിദ്യ. അങ്ങനെ മറ്റ് ശിഷ്യന്മാരെല്ലാം തിത്തിരി പക്ഷികളുടെ രൂപത്തിൽ അതിനെ ഭക്ഷിച്ചു, എന്നുവെച്ചാൽ വിദ്യ സ്വീകരിച്ചു. അതാണ് തൈത്തിരീയം. അത് കഥയാണ്, ഭാഷകാരൻ കഥയെക്കുറിച്ചൊന്നും പറയുന്നില്ല, പുരാണത്തിൽ വരുന്ന കഥയാണ്. അതായത് തൈത്തിരീയം എന്ന് പറയുന്ന പേര് വരാൻ കാരണം അതിന്റെ ഭാഷാ നിയമം അനുസരിച്ച് തിത്തിരി എന്ന് പറയുന്ന മഹർഷി ഉദ്ദേശിച്ചുകൊണ്ട് അതിന്റെ മൂളാചരണത്തിൽ പറയുന്നു. ഇതിന്റെ ആദ്യത്തെ ഭാഗം ശിക്ഷ വരുന്നു, അതിൽ ഉപാസനകളെ കുറിച്ചും മറ്റും പറയുന്നു. അവിടെ അദ്വൈതം ഒന്നും കാര്യമായി ചർച്ച ചെയ്യുന്നു. തുടർന്ന് വരുന്ന രണ്ട് ഭാഗങ്ങളിലാണ് ചർച്ച ചെയ്യുന്നത്, ഭാഷകാരൻ ചർച്ച ചെയ്യുന്നു. മൂളാചരണത്തിൽ യസ്മാ ജാതം ജഗത്സർവം യസ്മിന്നേവ പ്രളീയതേ ഏനേതം ധാര്യതേ ചെയ്യുക തസ്മൈ ജ്ഞാനാത്മനെ നമ. യസ്മാ ജാതം ജഗത്സർവം ഏതെന്നാണ് തസ്മൈ ജ്ഞാനാത്മനെ പറയും. ആ ജ്ഞാനസ്വരൂപനായ പരമാത്മാവിൽ നിന്നോ ജാതം ജഗത്സർവം ഏതിൽ നിന്നാണ് ഉണ്ടായത് ജഗത്സർവം സമ്പൂർണ്ണ ജഗത്തും, ഏതിനാണ് നിലനിൽക്കുന്നത്, ഏതിനാണ് വിലയിക്കുന്നത്, ആർത്തവാണ് ഇവിടെ പറയുന്നത്. സൃഷ്ടിയെ കുറിച്ച് വരുമ്പോൾ രണ്ട് തരത്തിൽ പറയും. ഒന്നെന്താണ് ജന്മാദ്യസ്യത, അവിടെ നിന്ന് ചർച്ച ചെയ്താണ് ഏതിൽ നിന്നാണ് ഇതിന്റെ ജന്മാദികൾ സംഭവിക്കുന്നത്, ഏതോയമാനി ഭൂതാനി ജായന്റെ, ഇതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. മറ്റൊന്ന് പറയുന്നതാണ് ആരാണ് ഇതിനെല്ലാം സൃഷ്ടിച്ചത്, അങ്ങനെയും പറയും. ജഗത്തിന്റെ ഒരു സൃഷ്ടികർത്താവിനെ കുറിച്ച് പറയും, ഒരാൾ സൃഷ്ടിക്കുന്നു, ഈശ്വരൻ ജഗത്തിനെ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ ജഗത്തിനെ അങ്ങനെ സൃഷ്ടിക്കണമെങ്കിൽ സൃഷ്ടിക്കുന്നതാണ് സർവജ്ഞനും സർവശക്തനും, അതിരുന്നാലേ കഴിയിട്ടുള്ളൂ. ആ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു. അവിടെ സൃഷ്ടികർത്താവ് ഈശ്വരൻ, സർവജ്ഞനായ ഈശ്വരൻ ജഗത്തിനെ സൃഷ്ടിക്കുന്നു. അത് ഉപനിഷത്തിലെ ഒരു കാഴ്ചപ്പാടാണ്. കാരണം വിചിത്രമായ ജഗത്തിനെ സൃഷ്ടിക്കുന്നതിന് സർവജ്ഞനായ ഒരാൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അത് സർവജ്ഞനായ ഒരു ഈശ്വരനുണ്ട് സൃഷ്ടിക്കുന്നതിന്, സൃഷ്ടിസ്ഥിതി സംഹാരകനായിട്ട്. ഇനി മറ്റൊരു തരത്തിൽ പറയുന്ന എന്താണ് യസ്മാ ജാതം, ഒരു സൃഷ്ടികർത്താവിനെ കുറിച്ച് പറയുന്നില്ല. ജ്ഞാനാത്മനെ, ഏതൊരു ജ്ഞാനസ്വരൂപത്തിൽ നിന്നാണോ ഇത് ജാതമായത്, പ്രകടമായത് എന്ന് പറയുമ്പോൾ ഇവിടെ സൃഷ്ടികർത്താവായ സർവീശ്വരനായ നമ്മുടെ സങ്കല്പത്തിൽ വരുന്ന ഒരു ഈശ്വരൻ അതവിടെ ഇല്ല. അങ്ങനൊരു സൃഷ്ടികർത്താവ് ആവശ്യം ഇവിടെ ഇല്ല. ഇതെന്താണ് ജ്ഞാനാത്മനെ ജ്ഞാനസ്വരൂപം, ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ഗുരുവിനിൽ നിന്ന് ഇതെല്ലാം പ്രകടമാകുന്നു. മാണ്ഡവ്യത്തിലും മറ്റും പറയുന്നുണ്ട്. അവിടെ ഒരു വേറിട്ടൊരു ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? തന്റെ സ്വരൂപം തന്നെ. ജ്ഞാനമാണ് അതിനെ ബോധിപ്പിക്കുന്നത്. ജ്ഞാനത്തിലാണ് ഇത് നിലനിൽക്കുന്നത്, ജ്ഞാനത്തിൽ തന്നെ ഇത് വിലയിക്കുന്നു. അപ്പൊ ആ ജ്ഞാനം എന്ന് പറയുന്നത് തന്റെ സ്വരൂപം തന്നെ. തന്നിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടായത്. മറ്റത് താൻ എന്ന് പറയുമ്പോ ജീവഭാവത്തിലല്ല, ജീവനെ സൃഷ്ടിക്കാൻ ശേഷിയില്ല. പക്ഷെ ജ്ഞാനസ്വരൂപനായ തന്നിൽ നിന്ന് സൃഷ്ടിയുണ്ടാകുന്നു. അതവിടെ സൃഷ്ടിക്കുകയല്ല, അവിടെ പ്രകടമാകുന്നു. അതിൽ നിന്ന് ജാതമാകുന്നു, പ്രകടമാകുന്നു. ഏതൊരു ജ്ഞാനസ്വരൂപത്തിൽ നിന്നാണ്? അനുഭവത്തിൽ നിന്നാണ്. എന്താണ് ജ്ഞാനം? ആശ്രയിച്ച് സൃഷ്ടി നിൽക്കുന്നു, അറിയുന്നത് കൊണ്ട് സൃഷ്ടി നിൽക്കുന്നു. ആ ജ്ഞാനം തന്റെ സ്വരൂപമാണ്. അങ്ങനെ ഏതൊരു സ്വരൂപത്തിൽ നിന്നാണ് ഈ സൃഷ്ടി സംഭവിച്ചത്? ജഗത് സർവം സമ്പൂർണ്ണ പ്രപഞ്ചവും ഈ ശരീരം ഉൾപ്പെടെയുള്ള സമ്പൂർണ്ണ പ്രപഞ്ചവും യസ്മിന്നേവ പ്രളീയതേ, ഏതെന്നാണോ അത് വിലയിക്കുന്നത്. ജാഗ്രത്തിൽ അത് പ്രകടമാകുന്നു, സുഷുപ്തിയിൽ ഇത് വിലയിക്കുന്നു. അവിടെ ഒരു വേറിട്ടൊരു സൃഷ്ടികർത്താവുന്നുണ്ട്. ജ്ഞാനത്തിൽ നിന്ന് പ്രകാശിക്കുന്നു, ജ്ഞാനത്തിൽ ഇത് വിജയം പ്രാപിക്കുന്നു. ഏനേതം ധരിതേ, ജ്ഞാനം ഇതിനെ നിലനിർത്തുന്നു, ധരിക്കുന്നു, ജ്ഞാനത്തിനെ നിലനിർത്തുന്നു. ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ അറിയാം ഇത് ജഗത്സർവം ജാതമാകുന്നു. ജാഗ്രതത്തിൽ ഉടനീളമത് നിലനിൽക്കുന്നു. പിന്നെ സുഷുപ്തിയിലേക്ക് പോകുമ്പോൾ അത് വിലയിക്കുന്നു. യസ്മിൻ നിയമവിലായി പ്രലീയത്തെ വിലയിക്കുന്നു. തസ്മൈ ജ്ഞാനാത്മനെ നമ, ആ ജ്ഞാനസ്വരൂപത്തെ നമിക്കുന്നു. താൻ തന്നെ തന്നെ നമിക്കുന്നു. എന്നുവെച്ചാൽ ഈ ജഗത്തിന്റെ പരമാർത്ഥം വാസ്തവം താൻ തന്നെ. അതുപോലെ ജഗത് സർവം, അപ്പൊ നാനാരൂപത്തിലുള്ള ചിന്തിക്കാൻ കഴിയാത്തതായ വൈചിത്രങ്ങളുള്ള ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് അജ്ഞാനം തന്നെയാണ്. സുസ്വരൂപമായിരിക്കുന്ന അജ്ഞാനം തന്നെയാണ്. അതുതന്നെയാണ് ആത്മാവ്, അതുതന്നെയാണ് പരമാത്മാവ്. അതിനും നന്ദിയായിട്ടൊരു സൃഷ്ടികർത്താവില്ല. മറിച്ച് എങ്ങനെയാണ് ജീവൻ, അവൻ അല്പജ്ഞനാണ്, അവൻ തന്നിൽ നിന്ന് അന്യനായൊരു സൃഷ്ടികർത്താവ് കാണും, സർവജ്ഞനായ ഒരു ഈശ്വരൻ. അതും ശ്രുതിയുടെ തന്നെ ഒരു കാഴ്ചപ്പാടാണ്. പക്ഷേ അതിന്റെ തത്വം അല്പജ്ഞനായ തന്റെയും സർവജ്ഞനായിരിക്കുന്ന ഈശ്വരന്റെയും തത്വം എന്ന് തന്നെ എന്താണ്? ജ്ഞാനം. ആ ജ്ഞാനത്തിലാണ് ഈ സർവ്വസങ്കല്പങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ബന്ധമോക്ഷങ്ങളെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ, ജീവൻ, ഈശ്വരൻ എന്നീ സങ്കല്പങ്ങൾ, തുടർന്ന് നാം രൂപാത്മകമായ ഈ പ്രപഞ്ചത്തെ കുറിച്ചുള്ള സങ്കല്പം, ഇതെല്ലാം തന്നെ സ്വസ്വരൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമസ്കരിക്കാൻ ഈ ജ്ഞാനമല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് എന്തിനു നമസ്കരിക്കണം? ധനത്തിന് നമസ്കരിക്കുന്നതിന്. കാരണം താനല്ലാതെ മറ്റൊന്നുമില്ല ഇവിടെ നമസ്കരിച്ചു. എന്തിനു നമസ്കരിക്കുന്നു? കാരണം ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ അതിനെ നടത്തിക്കുന്നു. അതതിന്റെ മഹത്വമാണ്, അതിന്റെ മഹിമ. ആ മഹിമയെ ഗ്രഹിച്ചിട്ട് സ്വസ്വരൂപത്തെ ഇവിടെ നമസ്കരിക്കുകയാണ് ഒരു അദ്വൈതി എന്നുള്ള നിലയ്ക്ക്. അദ്വൈതത്തിന്റെ ആ പരമമായ തത്വത്തെ വെളിപ്പെടുത്തുന്നു. അതാണ് ഇവിടെ തമിഴാചരണത്തിന്റെ പ്രത്യേകത. യസ്മാത് ജാതം ജഗത് സർവം യസ്മിൻ നേവ പ്രലീയതേ ഏനേതം ധാരിതേ ചൈവ തസ്മൈ ജ്ഞാനാത്മനേ നമ. ഏതിമേ ഗുരുഭി പൂർവം പദവാക്യ പ്രമാണതഃ വ്യാഖ്യാത സർവവേദാന്താൻ. താൻ നിത്യം പ്രണതോസ്മി, അഹം പ്രണത അസ്മി. ഏത് ഗുരുക്കന്മാരാണ്? പൂർവാചാര്യന്മാരെ സ്മരിക്കുന്നു. അടുത്ത്, അതായത് താൻ ജ്ഞാനസ്വരൂപമാണ്, തന്നിലാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടക്കുന്നത്. അപ്പൊ തനിക്ക് നമസ്കാരമായിട്ട് താൻ മാത്രമേ ഉള്ളൂ എന്ന് കരുതുമ്പോൾ ഈ വിദ്യയുടെ സമ്പ്രദായം, ആചാര്യന്മാര് ഇതെല്ലാം നിഷേധിക്കുകയാണ്. അതല്ല, അവരെ നമസ്കരിക്കേണ്ടിയിരിക്കുന്നു. പരമാർത്ഥം തത്വം അതാണെങ്കിലും ആ തത്വത്തെ വെളിപ്പെടുത്തുന്ന ഈ ആചാര്യത്തെ, ആചാര്യന്മാരെയും പരമ്പരയെയും അവരെയും നമസ്കരിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവരിലൂടെയാണ് ഈ തത്വം വെളിപ്പെടുന്നത്. അതുകൊണ്ട് ആചാര്യന്മാരെ നമസ്കരിക്കുന്നു. ഏഹി ഗുരുഭി പൂർവം, ഏത് ഗുരുക്കന്മാരാണ് മുമ്പ്? പദവാക്യ പ്രമാണത വ്യാഖ്യാന, ഇത് പലതരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, മുമ്പും പിമ്പും. ഇവിടെ ഭാഷകാരൻ എല്ലാ വ്യാഖ്യാനങ്ങളെയും അംഗീകരിക്കുന്നുണ്ട്. പദം, വാക്യം, പ്രമാണം അനുസരിച്ച് വ്യാഖ്യാനിച്ചവർ, അതിനെല്ലാം അനുസരിച്ച് വ്യാഖ്യാനിച്ചവർ. പദം, പദശാസ്ത്രം, വ്യാകരണം. സംസ്കൃത വ്യാകരണത്തിൽ പറയുന്നത് പദശാസ്ത്രം എന്നാണ്. കാരണം വ്യാകരണത്തിൽ പദങ്ങളുടെ വ്യുത്പത്തിയാണ് പറയുന്നത്. അതുകൊണ്ട് അതിന് പദശാസ്ത്രം എന്ന് പറയുന്നത് വ്യാകരണത്തിന്റെ മറ്റൊരു പേരാണ് പദശാസ്ത്രം. ഓരോ പദവും ഇങ്ങനെ നിഷ്പന്നമാകുന്നു. അതിന്റെ ധാതുവിൽ നിന്ന് തുടങ്ങി അതിന്റെ നാനാരൂപങ്ങൾ അതറിയുന്നവർക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. പദശാസ്ത്രത്തെ അറിയാത്ത ഒരാൾക്ക് ഇതിനെ വ്യാഖ്യാനിക്കാൻ ഒക്കത്തില്ല. എന്തുകൊണ്ടാവും? അതിന്റെ ഭാഷയുടെ നിയമം അതറിഞ്ഞിരിക്കും. അറിയാത്തവരും വ്യാഖ്യാനിച്ചിട്ടുണ്ട് പിൽക്കാലത്ത്, അവരെ ഭാഷകാർ അംഗീകരിക്കുന്നു. അതറിഞ്ഞവർ വ്യാഖ്യാനിക്കും. പിന്നെ വാക്യം, വാക്യശാസ്ത്രം. പദാർത്ഥം മാത്രമുണ്ട്, കാര്യം പദാർത്ഥം വിരിച്ചാൽ പോരാ. ആ പദങ്ങളുടെ പരസ്പര ചേർച്ചയിലൂടെ എങ്ങനെയാണ് വാക്യാർത്ഥ ബോധമുണ്ടാകുന്നു, അത് പറയും. ഓരോ പദങ്ങളുടെ അർത്ഥം അറിഞ്ഞിട്ടതിന് ശേഷമില്ല, പരസ്പരം ബന്ധപ്പെടുമ്പോൾ അതിൽ നിന്ന് വാക്യാർത്ഥ ബോധം ഉണ്ടാകുന്നു, അത് മുഖ്യമാണ്. ഇവിടെ വാക്യാർത്ഥ ബോധത്തിനാണ് മുഖ്യം. തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നെല്ലാം പറയുന്നത്, തത്വം അഹം ബ്രഹ്മ തുടങ്ങിയ പദങ്ങളുടെ അർത്ഥം മനസ്സിലാകുന്നതിനോടൊപ്പം വാക്യാർത്ഥം മനസ്സിലാകും. ആ രീതിയിലും ഇത് വ്യാഖ്യാനിക്കുന്നു, പദാർത്ഥവും വ്യാഖ്യാർത്ഥം. പക്ഷെ ആ വാക്യാർത്ഥ ബോധം ഉണ്ടാവണമെങ്കിൽ എങ്ങനെ സാധ്യമാകും? വിശേഷവും വൈദിക ശബ്ദങ്ങൾ, ഇത് ലൗകിക ശബ്ദം. ലൗകിക ശബ്ദങ്ങളുടെ അർത്ഥബോധം നമുക്ക് പലതരത്തിലുണ്ടാകാം, ലോകത്തിൽ നിന്നുണ്ടാകാം, വ്യവഹാരങ്ങളിലുണ്ടാകാം, പലതരത്തിലുണ്ടാകാം. പക്ഷെ ഇത് സാധ്യമല്ല, ഇത് മീമാംസയിലൂടെ സാധ്യമാകും, വേദവിചാരത്തിലൂടെ സാധ്യമാകും. അതിനുവേണ്ടിയിട്ടുള്ളതാണ് മീമാംസാശാസ്ത്രം. മീമാംസാശാസ്ത്രത്തിൽ ചർച്ച ചെയ്യുന്നത് എന്താണ്? ഈ വാക്യങ്ങളുടെ താല്പര്യം എന്താണ്? അല്ലെങ്കിൽ ഈ വാക്യങ്ങൾക്ക് ഈ താല്പര്യം എങ്ങനെ കിട്ടുന്നു? അതിന്റെ നിയമങ്ങൾ എന്താണ്? വാക്യാർത്ഥം ഞാൻ ഉണ്ടായാൽ അവിടെ കർമ്മങ്ങളെ ശരിക്ക് ഗ്രഹിക്കാൻ പറ്റും. കർമ്മം എന്താണ്? ഫലം എന്താണ്? കർമ്മവും ഫലവും തമ്മിലുള്ള ബന്ധം എന്താണ്? കർമ്മം എങ്ങനെ അനുഷ്ഠിക്കണം? ഇതെല്ലാം വേദത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അത് വാക്യാർത്ഥം ഞാനും കൂടാതെ സാധ്യമല്ല. വാക്യാർത്ഥം ജ്ഞാനം എങ്ങനെയൊക്കെ സംഭവിക്കാം? എങ്ങനെയാണ് വേദവാക്യങ്ങളിൽ നിന്ന് അർത്ഥത്തെ കണ്ടുപിടിക്കേണ്ടത്? അത് ചർച്ച ചെയ്യുന്നതാണ് പൂർവമീമാംസ, അമീമാംസാ ശാസ്ത്രം. അപ്പൊ അത് ഞാനുള്ളവർക്ക് ഇത് വ്യാഖ്യാനിക്കാൻ അവകാശമുണ്ട്. വേദത്തെ വ്യാഖ്യാനിക്കുന്നു. നമുക്ക് ലോകത്തിൽ പല കാര്യങ്ങളെ കുറിച്ചും അറിവുണ്ട്, അതുകൊണ്ട് വേദത്തെ വ്യാഖ്യാനിക്കാൻ കഴിയത്തില്ല. മീമാംസാ ശാസ്ത്രം തന്നെ അറിഞ്ഞിരിക്കുന്നു. വേദവാക്യങ്ങളിൽ നിന്ന് അർത്ഥം നിഷ്പന്നമാകുന്നത് എങ്ങനെ എന്നുള്ള നിയമങ്ങൾ ആ മീമാംസാ ശാസ്ത്രത്തിലൂടെ തന്നെ തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭാഷ്യകാരനും ഉപനിഷത്തുകളും വ്യാഖ്യാനിക്കുമ്പോൾ സർവത്ര അർത്ഥത്തെ കണ്ടുപിടിക്കുമ്പോൾ പൂർവമീമാംസയുടെ നിയമങ്ങളെയാണ് സർവത്ര പിന്തുടരുന്നത്. പക്ഷെ പൂർവമീമാംസ രണ്ട് അർത്ഥങ്ങളായിരിക്കില്ല കാണുന്നത്, പക്ഷെ അതേ നിയമങ്ങളെ തന്നെ പിന്തുടരുന്നുകൊണ്ട് അവിടെ വേറെ അർത്ഥത്തെ കണ്ടെത്തിയാണ്. പക്ഷെ ഏതർത്ഥത്തെ കണ്ടെത്തിയാണോ ആ നിയമങ്ങളെ തന്നെ പിന്തുടരുന്നത്. അതിനെ രണ്ടിനെ ആശ്രയിക്കുന്നു, പദവും വാക്യവും. വ്യാകരണശാസ്ത്രത്തെയും സർവത്ര വ്യാകരണശാസ്ത്രത്തിന് വിരുദ്ധമായൊരർത്ഥം പറയത്തില്ല. മീമാംസ നിയമങ്ങൾക്ക് വിരുദ്ധമായി ഒരർത്ഥത്തെ വാക്യത്തിൽ നിന്നും കണ്ടെത്തില്ല. അപ്പൊ ഇത് നിർബന്ധമാണ്, പദവും വാക്യവും. ഇത് മാത്രം പോലെ പ്രമാണത, പ്രമാണവും ആവശ്യമാണ്. പ്രമാണം ന്യായശാസ്ത്രം വ്യാഖ്യാനിക്കണമെങ്കിൽ അതും ആവശ്യമാണ്. കാരണം അനുമാന പ്രമാണത്തെ പലയിടത്ത് സ്വീകരിക്കേണ്ടി വരും. അതുകൂടാതെ പലയിടത്തും അർത്ഥം ലഭിക്കാൻ പ്രയാസം, വാക്യാർത്ഥത്തിൽ അതാവശ്യമാണ്. അർത്ഥനിഷ്പത്തേക്ക് പ്രമാണത്തെയും അനുമാനത്തെയും അനുസരിക്കേണ്ടി വരും. വിശേഷിച്ചും അതീന്ദ്രിയമായ കാര്യങ്ങൾ അനുമാനത്തിലൂടെ അല്ലാതെ സ്ഥാപിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഭാഷകാരനത് ദുർലോഭമായി ഉപയോഗിക്കുന്നുണ്ട്. അനുമാനം അല്ലെങ്കിൽ തർക്കം, യുക്തി, ഇതെല്ലാം പ്രമാണത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ്. ഈ വാദം മുഴുവൻ പ്രധാനമായിട്ടും ആ യുക്തി ആശ്രയിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. ഇത് മൂന്നും ഇനി ആശ്രയിച്ചാരാണോ ഇതിനെ വ്യാഖ്യാനിച്ചത്? അവരാണ് ഇവിടെ പൂർവാചാര്യന്മാരെന്ന് പറയുന്നത്. തുടർന്ന് വ്യാഖ്യാനിക്കുന്നതും അങ്ങനെയുള്ളവരായിരിക്കണം. ആ വ്യാഖ്യാനത്തിലൂടെ എന്തർത്ഥം അവർ ഗ്രഹിക്കുന്നു എന്നുള്ളതല്ല മുഖ്യം, ആ വ്യാഖ്യാനത്തിന് അവർ എന്തിനെ ആശ്രയിച്ചു എന്നുള്ളതാണ് മുഖ്യം. ആ പദവാക്യ പ്രമാണങ്ങളിലൂടെ ഒരേ അർത്ഥം തന്നെ വരണമെന്നില്ല. പക്ഷേ അത് ഏതർത്ഥം ലഭിച്ചാലും ശരി, അത് പദവാക്യ പ്രമാണങ്ങൾ അനുസരിച്ചായിരിക്കും. അതാണ് അതാണ് മുമ്പും പിമ്പും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഗുരുക്കന്മാരെ പദവാക്യ പ്രമാണങ്ങളിലൂടെ ഭാഷ്യകാരൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? അദ്വൈത അർത്ഥത്തെ കണ്ടെത്തിയ ആചാര്യന്മാർ അവരെയാണ്. ഈ പദവാക്യ പ്രമാണങ്ങളുടെ മറ്റെന്തെങ്കിലും അർത്ഥത്തെ കണ്ടെത്തിയവരും കാണും. കാരണം അത് പദവാക്യ പ്രമാണങ്ങൾക്കപ്പുറം അവരുടെ സംസ്കാരം, അവരുടെ സാഹചര്യം ഇതെല്ലാം സ്വാധീനിക്കും. അപ്പോ അവരുടെ യോഗ്യത സ്വാധീനിക്കും. അപ്പൊ അതനുസരിച്ച് അർത്ഥത്തിന് വ്യത്യാസം വരും. പക്ഷെ അങ്ങനെ അർത്ഥ വ്യത്യാസം വന്നാലും അത് ഈ പദവാക്യ പ്രമാണങ്ങളെ കൊണ്ട് സാധൂകരിക്കപ്പെടുന്നതായിരിക്കും. അത് വെറും അബദ്ധം ആകാൻ പാടില്ല. വേദത്തെ വ്യാഖ്യാനിക്കുന്നത് ഇതിനനുസരിച്ച് തന്നെ ആയിരിക്കണം എന്നാണ്.